ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
நமக்கு இது வரல ஒரு ஸ்லோகம் கொள்ளலாம். ഇതിന്റെ ഇതിനൊക്കെ മാറ്റം വന്നാണ് രീതിയിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് പറയുകയാണ്. ന ജായതി മറിയതേവ വികശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ ന ജായതേ മറിയതേ വികശ്ചിത് ന അയം உதஸ்தித் பபூவ கஷ்டித் அஜக நித்யக சாஸ்வதக அயம் புராணக ந ஹன்யதே ஹன்யமானே சரீரே ந ஜாயதே மரியதே வா விகஷ்சித் நாயம் குதஸ்தின் பபூவ கஷ்டித் அஜோ நித்ய சாஸ்வதோயம் புராணோ ந ஹன்யதே ஹன்யமானே சரீரே. இவட நவியேஸ் நவியோட சோதிச்சு ஏயம் பிரேதே விசிகிச்ச, மரிச்சவரை குறிச்சுள்ள சம்சயம் உண்டும் இல்லன்னு இதான சோதியம். இதுவரை மறுபடியும் நமக்கு தோணும் ஈ சோதியத்தின் இதுவரை மறுபடி வந்தில்லோ என்ன. മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു, മരിച്ചവരെ സംബന്ധിച്ച് എന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ആ ചോദ്യത്തിനനുസരിച്ചുള്ള ഒരു മറുപടിയാണ് ഇതിന് വന്നിരിക്കുന്നത്. മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു, അതിനിടെ പറയുന്നു എന്നാ ജാഗ്രതയും മരിയതയും മരിക്കുന്നില്ലല്ലോ. മരിച്ചിട്ടല്ലേ പിന്നെ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇവിടെ ആരും മരിക്കുന്നില്ല, അതിന് ജനിക്കുന്നത് ജനിക്കുന്നുമില്ല എന്നാ ജാഗ്രതയെ. അപ്പോൾ നവികേശന്റെ ചോദ്യത്തിന് ശരിക്കുള്ള ഒരു ഉത്തരം പറയുകയാണ് ഈ മന്ത്രത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരു ആശയത്തെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാരംഭമായിട്ട് പല കാര്യങ്ങളും പറയണം. അതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടുള്ളത്. മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചോ, മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കുക, ചോദ്യം ചോദിക്കുന്നതാണ് ആശയക്കുഴപ്പമുണ്ടാകും. അപ്പൊ ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു അങ്ങനെ വന്നതിന് ശേഷം വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്താണ്, അതിവിടെ പറയുകയാണ്. മരിക്കുന്നില്ല, ജനിക്കുന്നില്ല, അതാണ് പരമാർത്ഥം, അതാണ് ഇവിടെ പറയുന്നത്. അത് വിശദീകരിക്കുന്നു. അന്യത്ര ധർമാത് ഇത്യാദിന പൃഷ്ഠസ്യ ആത്മനോ അശേഷ വിശേഷരഹിതസ്യ ആലംബനത്തിന് പ്രതീകത്തിന് ഓങ്കാരോ നിർദ്ദിഷ്ട. അന്യത്ര ധർമാദിത്യാദന, അന്യത്ര ധർമാദ് അന്യത്ര അധർമാദെന്ന് നവികേഷ് ചോദിച്ചത്. ആദ്യം നവികേഷ് ചോദിക്കുന്നതും മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞ് ശരിക്കും നവികേഷ് ആ ചോദ്യം മാറ്റി. ശരിക്കും ധർമാധർമ്മക്കുപരിയായിരിക്കുന്ന ആത്മാവിനെ ഉപദേശിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ അന്യത്ര ധർമാദിത്യാദന പൃഷ്ടസ്യാത്മനം അശേഷ വിശേഷരഹിതസ്യ, യാതൊരു വിശേഷവും ഉണ്ടാകും, ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്തതായ, ഇത് യാതൊരു ഗുണങ്ങളിലൂടെയും വിശേഷിപ്പിക്കാൻ കഴിയാത്തതായ നിരുപാധിക സ്വരൂപമായിരിക്കുന്ന കേവല സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ, ആത്മാവിന്റെ ആലംബനത്തിന് പ്രതീകത്തിന് ആലംബനമായിട്ടും പ്രതീകമായിട്ടും, മനനത്തിനൊരാലംബനമായിട്ടും ജ്ഞാനത്തിനൊരാലംബനമായിട്ടും ഉപാസനയ്ക്കുള്ള ഒരു പ്രതീകമായിട്ടും ഓങ്കാരവും നിർദ്ദിഷ്ട ഓങ്കാരത്തെ നിർദ്ദേശിച്ചു. രണ്ടിനെയും നിർദ്ദേശിച്ചു. ഈ അദ്വൈത ഭാഷകളിലെല്ലായിടത്തും ബ്രഹ്മം എന്നുള്ള ഈ ശബ്ദം വരുമ്പോൾ ഓരോ ഭാഗത്തും അത് രണ്ട് തരത്തിലുമായിട്ട്, ഒന്ന് പരബ്രഹ്മം അല്ലെങ്കിൽ അപരബ്രഹ്മം എന്നുള്ളത് മനസ്സിലായിരിക്കും എല്ലായിടത്തും പറയുന്നത്. ചിലടത്ത് പരബ്രഹ്മത്തെ ഉദ്ദേശിച്ചു, ചിലടത്ത് അപരബ്രഹ്മത്തെ ഉദ്ദേശിച്ചു. പരബ്രഹ്മത്തെ ഉപദേശിച്ച് പറയുന്നിടത്തെല്ലാം ജ്ഞാനവും അപരബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഉപാസനയുമാണ് സാധനയായിട്ട് നിർദ്ദേശിക്കുന്ന എല്ലാവരും. അത് സ്പഷ്ടമായി പറഞ്ഞില്ലെങ്കിലും നമ്മൾ മനസ്സിലായി പോകുന്നു. അത് എവിടെയാണ് പരബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്, അവിടെ പറയുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ്. എവിടെ അപരബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടെയുള്ള ഉപാസനയെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി. ഇത് രണ്ടും ഭേദം നടന്നു വരും. അപരസിത ബ്രഹ്മണി മന്ദ മധ്യമ പ്രതിപത്രേ പ്രതി അപരബ്രഹ്മത്തിന് മന്ദ മധ്യമ പ്രതിപത്രവും പ്രതി മന്ദ മധ്യമ പ്രതിപത്താക്കളെ ഉദ്ദേശിച്ചതിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ച് പറഞ്ഞ പരബ്രഹ്മത്തിന്റെയും അപരബ്രഹ്മത്തിന്റെയും മന്ദ മധ്യമ അധികാരികൾക്ക് വേണ്ടിയിട്ട് ഓങ്കാരത്തെ ആലംബരമായിട്ടും പ്രതീകമായിട്ടും നിർദ്ദേശിച്ചു. പക്ഷെ അവര് ഉത്തമന്മാരെ കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ ഇപ്പൊ മന്ദ മധ്യമന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഉത്തമന്മാരെ കുറിച്ച് അടുത്ത് പറയും. അപ്പൊ ഇതാനും ദശ ഓങ്കാര ആലംബനശ്യാത്മന സാക്ഷാത് സ്വരൂപ നിർദ്ധാരയിഷയ ഇതമിച്ചത്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓങ്കാരാലംബനസ്യ ബ്രഹ്മണ ആത്മന ഓങ്കാരമാകുന്ന ആലംബനത്തെ കൂടിയതാണ് ആത്മാവ്. അതിന്റെ സാക്ഷാത് സ്വരൂപ നിർദ്ധാരയിഷയ, അതിന്റെ സാക്ഷാത് സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് ഇത് പറയുകയാണ്. അതിന്റെ സാക്ഷാത് സ്വരൂപത്തെ നിർദ്ദേശിക്കുകയാണ്. സാക്ഷാത് സ്വരൂപത്തെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതാണ് ഉത്തമന്മാർക്ക് വേണ്ടി പറയുന്നത്. സാക്ഷാത് സ്വരൂപ നിർദ്ധാരണം അവിടെ ഉപാസനയില്ല. മന്ദ മധ്യമന്മാർക്ക് വേണ്ടിയിട്ടാണ് ഉപാസന പറയുന്നത്. പ്രതീകമായിട്ടും ആലംബരമായിട്ടും ഉപാസനയെ പറയുന്നു. ഉപാസനയിൽ അധികാര ഭേദമനുസരിച്ച് മന്ദ മധ്യമ ഭേദമനുസരിച്ച് ഉപാസനയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അസുഖത്തോന്മാരെ സംബന്ധിച്ച് അതിന്റെ സ്വരൂപത്തെ നിർദ്ദേശിക്കുകയാണ്. എങ്ങനെ നിർദ്ദേശിക്കുന്നു? ഇന്ന ജായതേ ഇന്ന ഉത്പദ്യതേ മ്രിയതേ ന മ്രിയതേ ജനിക്കുന്നില്ല മരിക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല നശിക്കുന്നില്ല. മരിച്ചതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? പറഞ്ഞു മരിക്കുന്നില്ല. എന്തുകൊണ്ട് മരിക്കുന്നില്ല? അത് ജനിക്കുന്നില്ല. ജനനമില്ലാത്തതുകൊണ്ട് മരണവും സംഭവിക്കുന്നില്ല. അപ്പൊ മരണത്തിന് ശേഷം തനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം ചോദിക്കുന്ന ആളിന്റെ ഉദ്ദേശം. തനിക്കെന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നതാണ്. മരണശേഷം എന്ത് സംഭവിക്കുന്നു? ഉത്തരം കിട്ടുമെന്നും ഉത്തരം കിട്ടില്ലെന്നും പറയും. ഇവിടെ എന്താണ് പറയുന്നത്? മരണം എന്ന് പറയുന്ന ഒരു കാര്യമേ സംഭവിക്കുന്നില്ല. പിന്നെ മരണശേഷത്തെ കുറിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. മരിച്ചാതിനു ശേഷം ചിന്തിക്കണം. അപ്പൊ പിന്നെ മരണം സംഭവിക്കുന്നത് അതൊക്കെ അതിന് ശരീരനാശമാണ്. മരണം എന്ന് വെച്ചാൽ നാശം എന്ന് നടത്തുന്നത് പൂർണ്ണമായ ഒരു നാശമാണ്, കേവല ശരീരനാശമാണ്. അതൊക്കെ അതിന് വിശദീകരിക്കുന്നു. അപ്പം നമ്മൾ ധരിക്കുന്ന രീതിയിൽ മരണം സംഭവിക്കുന്നില്ല, ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല, ശരീരനാശമേ സംഭവിക്കുന്നുള്ളൂ. അതിനെ തന്റെ നാശമായി ഒരാൾ ഭ്രമിക്കുകയാണ്. തന്റെ നാശം ഇതുവരെ സംഭവിക്കുന്നില്ല, മറ്റുള്ളവർ നശിക്കുന്നു മരിക്കുന്നു, അതുകൊണ്ട് തനിക്ക് അവന് ഒരു നാശം സംഭവിക്കുമെന്ന് ഭ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അന്വേഷിക്കുന്നു മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നത്. അപ്പൊ ആൾ സംശയിക്കുന്ന എന്താണോ, താൻ നശിച്ചതിന് ശേഷവും പിന്നെ തന്നിലെന്തോ അവശേഷിക്കും. അതുകൊണ്ടാണ് ചോദ്യം തന്നെ വരുന്നത്. അവിടെ താൻ നശിക്കുന്നില്ല, മറിച്ച് അവന്റെ ശരീരമേ മരിക്കുന്നുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ന ഉത്പത്തിരി മറിയതേവ നമ്മറിയതേ ഉത്പത്തി മതോ വസ്തുനോ അനിത്യസ്യ അനേക വിക്രിയ. ഉത്പത്തിയുള്ള വസ്തുക്കൾ അനിത്യമായ വസ്തുക്കൾ അനേക വിക്രിയ അനേക വികാരങ്ങൾ ഉത്പന്നമാവുക, പിന്നെ അത് വളരുക, പരിണാമങ്ങൾ സംഭവിക്കുക, അത് ക്ഷയിക്കുക, നശിക്കുക, ഇങ്ങനെ അനേക വികാരങ്ങൾ ഉത്പന്നമാവുന്ന വസ്തുക്കൾ. അപ്പൊ തനിക്ക് ഉത്പത്തിയില്ല, ഉത്പന്നമായത് എന്താണ്? തന്റെ ശരീരത്തിനാണ് ഉത്പത്തി ഉണ്ടായത്. അപ്പൊ അതിന് വളർച്ചയുണ്ടാവും, വൃദ്ധി ഉണ്ടാവും, ക്ഷയമുണ്ടാവും, നാശമുണ്ടാവും, അനേക വിക്രിയ. താസാം ആദ്യന്തി ജന്മവിനാശലക്ഷണേ വിക്രിയെ ഇഹ ആത്മനെ പ്രതിഷിദ്ധിയതെ. അങ്ങനെ ഉണ്ടാകുന്ന വികാരങ്ങൾ, പല വികാരങ്ങളും ഉണ്ടാകാം. അതിൽ ആദ്യയിലും അന്ത്യത്തിലുള്ള രണ്ട് വികാരങ്ങൾ, ആദ്യയിലുള്ള ഉത്പത്തി, അവസാനത്തിലുള്ളത് നാശം. ഒരു വസ്തുവിന് ആദ്യമായി ഉണ്ടാകുന്ന ഉത്പത്തി എന്ന് പറയുന്ന വികാരം, അവസാനം ഉണ്ടാകുന്ന നാശം എന്ന് പറയുന്ന വികാരം, ഇതിന് കണ്ടിന് ആത്മനി പ്രതിഷിദ്ധിയതെ. ആത്മാവിന് ഇതിനെ നിഷേധിക്കുന്നു, ആത്മാവിന് ഇത് സംഭവിക്കുന്നില്ല. പ്രഥമം ആദ്യമേ തന്നെ. അതുകൊണ്ട് തനിക്ക് ജന്മമുണ്ടായി എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തിന് ജന്മമുണ്ടായി എന്ന അർത്ഥമാണും, തനിക്ക് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ശരീരത്തിന് മരണം സംഭവിക്കുന്ന അർത്ഥമാണും. ഈ രണ്ടിനെയും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിന് ഇത് രണ്ട് സംഭവിക്കുന്നില്ല. സർവവിക്രിയാ പ്രതിഷേധാർത്ഥം സർവവിക്രിയകളെയും വികാരങ്ങളെയും ആത്മാവിൽ നിഷേധിക്കുന്നു. നജായതയും മ്രിയതയും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന. അപ്പൊ തനിക്ക് ജനന മരണങ്ങളില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് മരണശേഷമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് തനിക്ക് നാശം ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെ അന്വേഷിക്കുന്നതിന് അർത്ഥമില്ല. മനസ്സ് ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ അത് നശിക്കുന്നു. അപ്പൊ ശരീരത്തെക്കുറിച്ചാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ മരണശേഷം എന്ത് സംഭവിക്കുന്നു? ശരീരം നശിക്കുന്നു, രണ്ടായിരം നശിക്കും, പിന്നെ അതില്ല. ആത്മാവിനെ കുറിച്ചാണെങ്കിലും അത് നശിക്കുന്നില്ല, മരണശേഷം എന്നുള്ളതൊന്നുമില്ല. അതിലൊരിക്കലും മരണം സംഭവിക്കുന്നില്ല. അത് മരണത്തിന് മുമ്പെന്നതുപോലെ തന്നെ മരണശേഷവും, ശരീരത്തിന്റെ നാശത്തിന് മുമ്പെന്നതുപോലെ ശരീരനാശ ശേഷവും നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? അതിനാണ് അടുത്ത് പറഞ്ഞ് വിപശ്ചിത് മേധാവി. ആ പരിലിട്ട ചൈതന്യ സ്വഭാവത്വ, അത് മേധാവിയാണ്. മേധാവി എന്ന് പറയുന്ന ബുദ്ധിമാനമുള്ള അർത്ഥത്തിലല്ല, ചൈതന്യ സ്വഭാവത്തോടുകൂടിയവനാണ്, ജ്ഞാനസ്വരൂപത്തോടുകൂടിയവനാണ്. ആ പരിലുപ്തമായ ഒരിക്കലും നശിക്കാത്തതായ ചൈതന്യ സ്വഭാവത്താ, ചൈതന്യമാണ് അതിന്റെ സ്വഭാവം സ്വരൂപം. ഒരിക്കലും നശിക്കാത്തതായ ചൈതന്യ സ്വരൂപമായിരിക്കുന്നു. ആ ചൈതന്യത്തിന് ജ്ഞാനത്തിന് നാശമില്ല, അത് നശിക്കുന്നില്ല. മരണത്തെയും അറിയുന്ന ആ ജ്ഞാനം അത് മരണത്തിനും നശിക്കുന്നില്ല, ശരീരവും നശിക്കുന്നു. അതാണ് വിപശ്ചി ജ്ഞാനസ്വരൂപനായതുകൊണ്ട് കിഞ്ച. മാത്രമല്ല എന്താണ് നയമാത്മ കുതശ്ചിത് കാരണാന്തരാ ബഹു ന പ്രഭുത. ഈ ആത്മാവ് കുതശ്ചിത് കാരണാന്തരാ, ഏതെങ്കിലും ഒരു കാരണത്തിൽ നിന്ന് ന ബഹുവ, ഉണ്ടായില്ല, ന പ്രഭുത, ഇതുണ്ടായതല്ല, മറ്റേതെങ്കിലും നിന്ന് ഒന്നിൽ നിന്നുണ്ടാകുന്നത്. മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ശരീരമാണ് ആത്മാവ്. ആ ശരീരം മറ്റൊന്നിൽ നിന്നും ഉണ്ടാകുന്നില്ല. അസ്മാസ്ത ആത്മനു ന ബഹുവ കസ്തു കർത്താന്തര. അതുപോലെ ആത്മാവിൽ നിന്നും ന ബഹുവ കസ്തു, മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അർത്ഥാന്തര മറ്റൊരു വസ്തു, ആത്മാവിൽ നിന്ന് യാതൊന്നും ഉണ്ടാകുന്നില്ല. ആത്മാവ് മറ്റൊന്നിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആത്മാവിൽ നിന്നാണ് നമ്മുടെ ഈ മനസ്സ് ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടായി പ്രവർത്തിക്കുന്നു. ചിന്തകളും വികാരങ്ങളും വികാരങ്ങളും എല്ലാം പറയുന്നു. അതൊന്നും ആത്മാവിൽ നിന്നുണ്ടാകുന്നു, അതെല്ലാം ഈ അന്ധകരണത്തിലൊന്നും ഉണ്ടാകുന്നതാണ്. വികാര വികാരങ്ങൾ എല്ലാം അന്ധകരണത്തിലാണ് ഉണ്ടാകുന്നതും നശിക്കുന്നത്. ആത്മാവിൽ നിന്നും ഉണ്ടാകുന്നൊന്നും നശിക്കുന്നുണ്ട്. ഈശ്വരൻ നിന്നും ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈശ്വരനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അതും പരമാർത്ഥത്തിൽ ഈശ്വരന്റെ സൃഷ്ടി നടക്കുന്നില്ല. ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയുന്നത് കൽപ്പിതമായ സൃഷ്ടിയാണ്, വാസ്തവത്തിലില്ലാത്തതാണ്. അപ്പൊ പരമാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം. കൽപ്പിതമായ രീതിയിലല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആത്മാവ്, പരമാർത്ഥത്തിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സൃഷ്ടിച്ചത് ലയങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഈശ്വരനാണ് ജഗത് കർത്താവ് എന്ന് പറയുന്നത് പരമാർത്ഥമാണ്. പരമാർത്ഥത്തിൽ ഈശ്വരൻ ജഗത്തിന് കർത്താവാണെന്ന് അർത്ഥമില്ല, മറിച്ച് ഈശ്വരൻ സൃഷ്ടിസ്ഥിതികളെല്ലാം കൽപ്പിതമായ രൂപത്തിൽ വാസ്തവത്തിലല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈശ്വരന് ജഗത് കർത്താവ് ജഗത് സൃഷ്ടാവ് എന്ന് പറയുന്നു. അദ്വൈതമതമനുസരിച്ച് ഈശ്വരൻ ജഗത്തിന് സൃഷ്ടാവല്ല, വാസ്തവത്തിലുള്ള ഒരു ജഗത്തിന് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല, ഈശ്വരൻ സംഭരിക്കുന്നില്ല, അവൻ സംഭവിക്കുന്നു. കാരണം സത്യം, സത്യത്തെ ഈശ്വരന് മാത്രമേ ജഗത്തിന് സത്യത്വമില്ല. സത്യത്വമില്ലാത്ത ജഗത്തിന് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, സത്യമായിട്ടാണ് സൃഷ്ടിക്കേണ്ട കാര്യമില്ല, സംഹരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആത്മാവിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമാത്മാവിൽ യാതൊരു സൃഷ്ടിയും നടക്കുന്നില്ല. പരമാത്മാവ് ഒന്നിനെയും പരമാർത്ഥത്തിൽ വാസ്തവത്തിൽ സൃഷ്ടിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ഈ ആത്മാവിൽ നിന്ന് അന്യമല്ല പരമാത്മാവ്, പരമാത്മാവിൽ നിന്നും ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ദൈവത്തിന്റെ സൃഷ്ടികർത്താവാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ പഠിക്കുന്ന തുടക്കമാണ്. പഠനത്തിന്റെ കുടിയും ചെല്ലുന്ന എന്താണ്? ഈശ്വരൻ സൃഷ്ടികർത്താവല്ല എന്ന്. സൃഷ്ടിയില്ല പിന്നെങ്കിൽ ഈശ്വരൻ സൃഷ്ടികർത്താവാണ്? സൃഷ്ടി പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ? പരമാർത്ഥത്തിലില്ലാത്ത ഒരു സൃഷ്ടിക്ക് എങ്ങനെയൊരു സൃഷ്ടികർത്താവ്? ഒരു സൃഷ്ടികർത്താവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരൻ സൃഷ്ടികർത്താവല്ല. അതുകൊണ്ട് ഈ ആത്മാവിൽ നിന്നും മറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഈ ആത്മാവ് മറ്റൊന്നും ഉണ്ടായതുകൊണ്ട്. അസ്മാസാത്മനോ നബഭൂം കശ്ചിത് അർത്ഥാന്തരഭൂത. അതോ അയമാത്മാ അജഹ, അതുകൊണ്ട് ആത്മാവ് അജനാണ്, ജനിക്കാത്തവനാണ്, നിത്യ നിത്യനാണ്, ശാശ്വത പറയുന്ന അപക്ഷയമോർജിത അക്ഷയം ഇല്ലാത്തവനാണ്. അശാശ്വത സ്വപക്ഷീതി, അശാശ്വതൻ ക്ഷയമുള്ളവൻ സ്വപക്ഷീതി, അവൻ ക്ഷയിക്കുന്നു, ക്ഷയമുള്ളവൻ ക്ഷയിക്കുന്നു. അയന്റെ ശാശ്വത ശാശ്വതനാണ്, ക്ഷയമുള്ളവനല്ല. അതേവ പുരാണ, ഇത് പുരാണനാണ്. ഈ സമയം ചോദിക്കുന്നത് താൻ ബാലനാണ്, പുതിയ ആളാണ്, ഇപ്പൊ ജനിച്ച ആളാണ്. അപ്പോ അത് സാധാരണ ചുരുക്കാൻ വേണ്ടി പറയുകയാണ്, അത് ശൈല പുരാണ. പിന്നെ ജനിച്ചത് അത് പറയുന്നു പുരാതി നവൈവ, പഴയതാണെങ്കിലും പുതിയ വിവരത്തോന്നു, താൻ ബാലനായിട്ട് തോന്നുന്നു, തന്നെ ബാലനായി തട്ടിക്കുകയാണ്. വാസ്തവത്തിൽ താൻ ബാലനല്ല, പുരാതി പുരാതനാണ്, ചിര പുരാതനാണ്, പക്ഷെ ബാലന പുറത്തോന്നുന്നു, അതാണ് നവയേ പൊതുവായി തോന്നുന്നു. അങ്ങനെ ഒരു കാരണം നിന്നുകൊണ്ടാണ് താൻ ചോദിക്കുന്നത്, താൻ ജനിച്ച് ഇത്രയും കാലമായി ബാല്യാവസ്ഥയിലാണ്. അതൊന്നും ശരിയല്ലത് പുരാതിനവ, വളരെ പുരാതനാണ്, പുതിയ പോലെ തോന്നുന്നു. യോഹി അവയവ ഉപജയദ്വാര നിർവർത്തിയത സൈതാനീ നവഹ യഥാ കുട്ടിയാദി. യഹ ഏറെ വസ്തുവാണോ അവയവ ഉപജയം, അവയവങ്ങളുടെ വൃദ്ധി, അവയവങ്ങളുടെ വളർച്ച, അവയവങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് ദ്വാരേണ അഭിനിർവർത്തിയതെ സൃഷ്ടിക്കപ്പെടുന്നത്, കൂടുതൽ കൂടുതൽ അവയവങ്ങളോട് ചേർത്ത് 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 അത് സൃഷ്ടിക്കപ്പെടുന്നു. സൈതാനി നവ, അതിനെ പുതിയതെന്ന് പറയതാ യഥാ കുട്ടിയാദി കുട്ടിയം ഭിത്തി. ഭിത്തിയെ നമുക്ക് പറയാം, അതിന് അവയവങ്ങൾ കൂട്ടിച്ചേർക്കുന്നു, ഇങ്ങനെ ഓരോ ഇഷ്ടികയായിട്ട് വയ്ക്കുന്നു. ഒരു ഭിത്തിയുടെ അവയവങ്ങളും അതിന് ഓരോ ഇഷ്ടിക, ഓരോ ഇഷ്ടിക ഭിത്തിയിലേക്ക് വയ്ക്കുമ്പോൾ എന്ന് പറയുന്നു ആ ഭിത്തി വലുതായി വലുതായി വരുന്നു, പറയുന്നത് ഇത് പുതുതായി നിർമ്മിച്ച ഭിത്തിയാണ്. എന്ത് ചെയ്യുന്നു, അതിൽ അവയവങ്ങളുടെ ഉപജയം വർദ്ധിച്ചുകൊണ്ട് അത് പുതുതായി പുതുതായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മാവ് അങ്ങനെയല്ല, അത് നിരവയവമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് വൃദ്ധി ഉണ്ടാകുന്നില്ല, അത് വളരെ പുരാതനമാണ് എന്നും അങ്ങനെ തന്നെ. തന്റെ വിപരീത ആത്മ അത് ഭിത്തിയെ പോലെയല്ല, ഇഷ്ടികളുമായിട്ട് ചേർത്ത് 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 വലുതാക്കിയെടുക്കുന്നതല്ല. പുരാണോ, അത് പുരാണനാണ്, പുരാതനനാണ്. വൃദ്ധി വിവർജിതയിച്ചേർത്ത്, വൃദ്ധി വിവർജിതനാണ്, വൃദ്ധി ഇല്ലാത്തവനാണ്, വളർച്ചയില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവന് മരണം സംഭവിക്കുന്നില്ല, ക്ഷയം സംഭവിക്കുന്നില്ല. യഥേവം, അങ്ങനെ ആയതുകൊണ്ട് അതഹ ന ഹന്യതേ പറയുന്നു. ന ഹിംസ്യത എന്റെ അർത്ഥമാണ്, ഹിംസിക്കപ്പെടുന്നില്ല ഈ ആത്മാവ്, ഹിംസിക്കപ്പെട്ടിട്ടില്ല. ഹന്യമാനി ശസ്ത്രാദി ശരീരെ, ശരീരം തേ ശസ്ത്രാദികളുണ്ട്, ആയുധങ്ങളും മറ്റും കൊണ്ട് ഹിംസിക്കപ്പെട്ടാലും ഇത് ഹിംസിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്, തസ്തോതി ആ ശരീരത്തിൽ, തസ്ത ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് എങ്കിലും, ഈ ആത്മാവ് ഈ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. വാസ്തവത്തിൽ ആത്മാവിലാണ് ശരീരം സ്ഥിതി ചെയ്യുന്നത്, എന്നാലും നമുക്ക് പറയാം ഈ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്, കാരണം തന്റെ ബോധം ഈ ശരീരത്തിനവറും. പിന്നെ ഞാൻ ഈ ശരീരത്തിൽ, ശരീരത്തിൽ നിന്നും വിട്ട് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാനുള്ള ഒരാൾക്ക് പറയാം, ഈ ശരീരത്തിൽ നിന്നും അന്യനായ ഞാൻ ആത്മാവ് ഇപ്പോൾ ഈ ശരീരത്തിലിരിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് പറഞ്ഞു തസ്തഹ, ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും അതി എങ്കിലും ആകാശവരെ, ആകാശത്തെ പോലാണ്, ഈ ശരീരവുമായിട്ട് ഒരു ബന്ധമില്ലാതെ സർവവ്യാധിയായി ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നജീസിന്റെ ചോദ്യത്തിന് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് ഉത്തരമാണ്, ആത്മാവ് നശിക്കുന്നില്ല, മരിക്കുന്നില്ല, ആത്മാവ് നശിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ മരണമില്ല, ജനനമില്ല, ജനനം ഉണ്ടെങ്കിൽ മരണം സംഭവിക്കും, ആത്മാവിന് ജനനമില്ല, അതുകൊണ്ട് മരണമില്ല. ഇത് ആകാശത്തെ പോലെ ഈ ശരീരത്തിൽ സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. യേശുവിന്റെ ആ സംശയത്തിനോട് സമാധാനം. അതിന്റെ അർത്ഥം വികസിച്ച് ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആത്മാവ് അതുകൊണ്ട് തന്നെ ജായത ജനിക്കുന്നില്ല, നമ്മറിയത മരിക്കുന്നുമില്ല, നമ്മറിയത വാ മരിക്കുന്നുമില്ല. അയം ഈ ആത്മാവ് കൂട്ടശ്ചിത് മറ്റൊരു കാരണത്തിൽ നിന്നും നബഭൂവ ഉണ്ടായിട്ടില്ല. അയം ഈ ആത്മാവിൽ നിന്നും കശ്ചിത് മറ്റൊന്നും ലഭ്യഭൂവ ഉണ്ടായിട്ടില്ല. അയം ഈ ആത്മാവ് അജഹ ജനിക്കാത്തവനാണ്, നിത്യ നിത്യനാണ്, ശാശ്വത ക്ഷയമില്ലാത്തവനാണ്. അയം ഈ ആത്മാവ് പുരാണ പഴയതാണെങ്കിലും പുതിയത് തന്നെയാണ്. വൃദ്ധിയില്ലാത്തതാണ്. അതുകൊണ്ട് അന്യ ശരീരേ ശരീരം ഹന്യമാനെ നശിപ്പിക്കപ്പെട്ടാലും നഹന്യതേ നശിപ്പിക്കപ്പെടുന്നില്ല. തന്നെ നശിപ്പിക്കാനും താൻ നശിക്കുന്ന വസ്തുവല്ല എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചുകൂടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അടുത്ത് ഹന്താചേത് മന്യതേ ഹന്തും ഹതശ്ചേത് മന്യതേ ഹതം ഉഭവത്തൗ എന്ന് വിജാനീത നായം ഹന്തി ന ഹന്യതേ. ഹന്ത ചേത് മന്യതേ ഹന്തം ഹത ചേത് മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീത ന അയം ഹന്തി ന ഹന്യതേ. ഹന്താചേ മന്യതേ ഹന്തം ഹതശ്ചേ മന്യതേ ഹതം ഉഭവതോ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഇതും ഭഗവത്ഗീത വരുന്ന ശ്ലോകത്തിന്റെ മൂലരൂപമാണ്. ഏവം ഭൂതമുക്തി ആത്മാനം, ഇങ്ങനെയുള്ള ഈ ആത്മാവിനെ ശരീരമാത്ര ആത്മദൃഷ്ടി, ശരീരമാത്ര ആത്മദൃഷ്ടി, ശരീരം മാത്രമാണ് ആത്മാവെന്ന് കാണുന്നവൻ, ഈ ശരീരം തന്നെയാണ് താൻ എന്ന് കാണുന്നവൻ, ഹന്താചേ യതി മന്യതേ ഹന്താവായി യതി മന്യതേ കരുതുകയാണെങ്കിൽ, മന്യതേ ചിന്തയതി ഇച്ഛതി ഹന്തം എന്ന് കൊല്ലാൻ ആഗ്രഹിക്കുന്നു, ഹനിഷ്യാമിയേനം ഇതിനെ ഞാൻ കൊല്ലും എന്നിങ്ങനെ ചിലരിതിനെ ഹന്താവായി കൊല്ലുന്നവനായി തരുന്നു, ചിലര് ഇതിനെ കൊല്ലുമെന്ന് കരുതുന്നു. ഇതൊക്കെ അന്യോ ഹത ഇന്ന് മറ്റുള്ളവർ പറയുന്നതാണ് ഞാൻ നശിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നു. ഹന്താ ചേർന്നത് ഹന്തും ഹതഹ ചേർന്നു മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഹന്താവായി കൊല്ലുന്നവനായി, ഹന്തും കൊല്ലുമെന്ന് കണ്ട് കരുതുന്നു, ഹതഹ ഞാൻ നശിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നു. സോപി ചേർന്നീതി ഹതം ആത്മാനം ഹതോഹനീതി ഉഭയഹി ഇവ രണ്ടു കുട്ടികൾ എന്താണ് തവു എന്ന വിജാനീത അറിയുന്നില്ല. സ്വമാത്മാനം ആത്മാവിനെ ഇവരാരും അറിയുന്നില്ല. യഥ എന്തുകൊണ്ടാണ് നായൻ ഹന്തി അവക്രിയത്വാദാത്മന ഇത് കൊല്ലുന്നില്ല, ഈ ആത്മാവൊന്നും കൊല്ലുന്നില്ല. അവക്രിയത്വാത്മാവ് അവികാരിയാണ്, അവക്രിയയില്ല, പിന്നെ എങ്ങനെ കൊല്ലും? തഥാ ന ഹന്യത ഹനിക്കപ്പെടുന്നില്ല. ആകാശം അവിക്രിയത്വാദേവ ആകാശത്വത്തോടെ ഇത് ക്രിയാരഹിതമാണ്, യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലയില്ല. അത് അനാത്മന്ന വിഷയമാണ്. അതുകൊണ്ട് അജ്ഞാനിയെ സംബന്ധിച്ചാണ് ധർമ്മ അധർമാവി ലക്ഷണ സംസാരം, ധർമാധർമ്മ രൂപത്തിലുള്ള ഈ സംസാരം, പുണ്യപാപരൂപത്തിലുള്ള ഈ സംസാരം, ജനന ജീവിത മരണങ്ങളെല്ലാം ആത്മജ്ഞാത്മജ്ഞനല്ല. ശ്രുതി പ്രാമാണ്യ ശ്രുതി പ്രാമാണ്യമനുസരിച്ച് ന്യായ യുക്തിയനുസരിച്ച് ധർമാധർമാദ്യ അനുഭവത്തെ ധർമാധർമ്മങ്ങളൊന്നും ആത്മാവിന് യോജിക്കുന്നില്ല. ഇതെല്ലാം അന്ധകരണത്തിനാണ്, പുണ്യപാപങ്ങളുടെ അന്ധകരണത്തിനാണ് ആത്മാവിനല്ല. അതാണ് നമ്മൾ പറയുന്നത്, ആത്മാവിന് പുണ്യപാപങ്ങളില്ല. ഞാൻ പുണ്യവാനാണെന്ന് വരുമ്പോൾ തന്റെ അന്ധകരണത്തിനാണ് ഉണ്ടെന്നേ ഉള്ളൂ, പാപിയാണെന്ന് വരുമ്പോൾ തന്റെ അന്ധകരണത്തിൽ ഉണ്ടെന്നാണ്. അല്ല, ആത്മാവിൽ പാപമുണ്ടെന്നോ ആത്മാവിൽ പുണ്യമുണ്ടെന്നോ അല്ല. എന്തുകൊണ്ട്? ആത്മാവ് ആകാശത്തെ പോലെ അവികാരിയായിരിക്കുന്നു, ധർമാധർമ്മങ്ങളൊന്നും ആത്മാവിനില്ല എന്നാണ്. ഒക്കെ ശരീരത്തിൽ, അതായത് സൂക്ഷ്മ ശരീരത്തിലെ പലണ് പറയുന്നത്. ഈ ആത്മാവിനെ ഹന്ത ഹന്താവായി കൊല്ലുന്നവനായി മഞ്ഞേരി കരുതുകയാണെങ്കിൽ ഹന്തം കൊല്ലും എന്നും ഹത നശിച്ചു എന്നും ഷേർ മഞ്ഞേരി കരുതുകയാണെങ്കിൽ ഉഭയത്തിൽ രണ്ടു കൂട്ടരും ന വിജാനീത ആത്മാവിനെ അറിയുന്നില്ല. ഒരാൾ ഗീത പഠിക്കുന്നവരെല്ലാം യുദ്ധം ചെയ്യാൻ പോണോ? ഇല്ല. അപ്പോ നാനാ വിഷയങ്ങൾ അതിന് വരുന്നുണ്ട്. ഇതെല്ലാം ഒരാൾക്ക് ഒരു കാലത്ത് അന്വേഷിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല, അനേക മനുഷ്യർക്ക് പല കാലങ്ങളിലായിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പൊതുവെ ഇത്തരം അധ്യാത്മശാസ്ത്രം എന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും തത്വജ്ഞാനത്തെയോ അല്ലെങ്കിൽ ഭക്തിയോ അല്ലെങ്കിൽ യോഗത്തെയോ ഒന്നിനെ മാത്രം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും പലതാവശ്യമാണ്. അതുകൊണ്ടിത് ആത്മാവ് ക്രിയന്റെ വികാരമില്ലാതെ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ്. അപ്പം ഏതാണ് കൊല്ലാം? ആത്മാവിന് വികാരമില്ല എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചല്ല, എല്ലാവരെ സംബന്ധിച്ചും പറയും. കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ കൊല്ലപ്പെടുന്നില്ല, അതാണ് അതുകൂടെ പറഞ്ഞത്. അപ്പൊ ഇതുകൊണ്ട് ആരും ആരും കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ കൊല്ലാൻ നേരത്ത് ആത്മാവ് ആരും കൊല്ലുന്നില്ലെന്നും തന്നെ കൊല്ലാൻ വരുമ്പോൾ ആത്മാവ് മരിക്കുന്നെന്നും കരുതാൻ പാടില്ല. അങ്ങനെ ആർക്കും ആരെയും കൊല്ലാതെ കൊല്ലപ്പെടുന്നില്ലല്ലോ. ഈ തത്വം പറഞ്ഞുകൊണ്ട് മനുഷ്യന് അങ്ങോട്ട് നിന്ന് കൊല്ലാനും നോക്കത്തില്ല. കാരണം കൊല്ലാൻ ആഗ്രഹിക്കുന്നവനും നശിക്കാൻ ആഗ്രഹിക്കുന്നതിന് സ്വയം. അപ്പൊ താൻ കൊല്ലപ്പെടുമെന്നുള്ള വികാരം ഉണ്ടെങ്കിൽ അവിടെ പിന്നെ കൊല്ലുന്നില്ല, ഞാൻ കൊല്ലാനും ആരെയും കൊല്ലുന്നില്ല എന്ന രീതിയിൽ പറയാൻ നോക്കത്തില്ല. അത് കൊല്ലുന്നവനൊരിക്കലും ഇത് സഹായിക്കുന്ന ഒരു തീയറിയല്ല. താൻ കൊല്ലുന്നവന് ഞാൻ കൊല്ലുന്നു എന്നുള്ള ഭാവം വന്നാൽ അവന് താൻ കൊല്ലപ്പെടുമെന്നുള്ള ഭാവം വരും. രണ്ടിനും നിഷേധിക്കുകയാണ്. രണ്ടുമില്ലാതാണ്. അവനെ സംബന്ധിച്ചോളം അവനാരും കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. രണ്ടുമില്ല. കൊല്ലുന്നില്ല, കൊല്ലാനും ആരും മരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊല്ലാം എന്ന് കരുതിയാൽ കൊല്ലാൻ പോകുന്നവനും മരിക്കാതിരിക്കും. അവനെ സംബന്ധിച്ചത് സംഭവിക്കും. എന്നാലേ അതിനർത്ഥവും. അതുകൊണ്ട് ഈ ഒരിടത്തും കൊണ്ട് ആർക്കും ആരെയും കൊല്ലാനൊന്നും ഉള്ള അവകാശം കിട്ടുന്നില്ല. പരമാർത്ഥത പറയുകയാണ്, ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല, ശരീരത്തെ നശിപ്പിക്കാനും ആത്മങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് അറിഞ്ഞിരിക്കുക. ഒരാളെ നശിപ്പിക്കുന്നു എന്ന് മറ്റൊരാൾക്ക് കരുതാൻ നിവൃത്തിയില്ല. കാരണം ആരും നശിക്കുന്നില്ലല്ലോ. പിന്നെ ഒരാളെ എങ്ങനെ കൊല്ലാൻ പറ്റും? കേവല ശരീരനാശം, അതാണ് ആർക്ക് സംഭവിച്ചത്. ഏത് ശരീരത്തിനാ നാശം വരാം? അത് കൊല്ലലും കൊല്ലപ്പെടലുമല്ല. ആത്മാവിനത് സംഭവിക്കുന്നില്ല, ആത്മാവ് കൊല്ലുന്നില്ല, ആരെയും ആരാലും കൊല്ലപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെയൊരു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യുദ്ധത്തിന് മറ്റേ സഹായിക്കുമെന്ന് കേട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. കൊല്ലാനും കൊല്ലുന്നില്ല എന്നുള്ള തത്വം മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും കൊല്ലാനും കൊല്ലിക്കാനും വേണ്ടി പറയുന്നതല്ല. അത് ഇതുമായിട്ട് ബന്ധമില്ല. ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ച് പറയുക. ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന് കരുതി ഒരാൾ മറ്റൊരാളെ കൊല്ലുമ്പോൾ അബദ്ധമാണ്, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അത് കൊല്ലരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, കൊല്ലാൻ പറയാൻ വേണ്ടിയിട്ടല്ല. ഹിംസയ്ക്ക് വേണ്ടിയിട്ടല്ല, അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. പറയുന്നു അതോ അനാത്മ വിഷയമുള്ള ധർമ്മ അധർമ്മാദി ലക്ഷണ സംസാരം. നിങ്ങളെന്ന് പറയുന്നു ധർമാധർമ്മ രൂപത്തിലുള്ള ഈ സംസാരം, പുണ്യപാപ രൂപത്തിലുള്ള സംസാരം, ഇതാർത്ഥ അനാത്മജ്ഞനാണ്. പുണ്യപാപങ്ങൾ കൊണ്ട് ജനിക്കുന്നു, പുണ്യപാപങ്ങൾ കൊണ്ട് മരിക്കുന്നു എന്നത് കരുതുന്നവര് അനാത്മജ്ഞനാണ്. എന്നാ ആത്മജ്ഞ ആത്മജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആത്മാവിന് പുണ്യപാപങ്ങളില്ല, അതിന് പുണ്യപാപങ്ങൾ ഉണ്ടായാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ല. ശ്രുതി പ്രാമാണിയാണ്. ശ്രുതിയും അങ്ങനെ പറയുന്നത് ആത്മാവിന് പുണ്യപാപങ്ങളില്ല, പുണ്യപാപങ്ങൾ കൊണ്ട് ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ന്യായത്തെ യുക്തിയും അത് തന്നെയാണ്. ധർമ്മ അധർമ്മാദി അനുപത്തെ അനുപത്തെ ധർമാധർമ്മങ്ങളൊന്നും യുക്തമല്ല ആത്മാവ്. ആത്മാവ് ധർമ്മമോ അധർമ്മമോ ഒന്നുമില്ല. നിർഗുണമായിരിക്കുന്ന ആത്മാവിനെങ്ങനെ പുണ്യപാപങ്ങൾ ഉണ്ടാവും? പുണ്യപാപങ്ങൾ കൊണ്ടുണ്ടാവുന്ന ജനന മരണങ്ങൾ എങ്ങനെ ഉണ്ടാവും? ജനന മരണങ്ങൾ കാരണമായി പറയുന്ന പുണ്യപാപങ്ങളാണ്. ജനന മരണങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടി പുണ്യപാപങ്ങളെ നിഷേധിക്കുന്നു. അപ്പൊ ആത്മാവിന് പുണ്യപാപങ്ങളില്ല, ആത്മാവിന് ജനന മരണങ്ങളുമില്ല. പിന്നെ പുണ്യപാപങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു? കണ്ടെത്തന്നത്തിൽ. അതുകൊണ്ട് എന്തിന് ജനനം ഉണ്ടാകുന്നു? ശരീരത്തിൽ മരണം നാശവും ശരീരത്തിലാണ്. ആത്മാവിനല്ല എന്നാണ്. ആത്മാവൻ നിർഗുണമായിരിക്കുന്ന വസ്തുവിൽ പുണ്യപാപങ്ങളൊന്നും അവിടെ നിലനിൽക്കത്തില്ല എന്നാണ്. ആകാശം അവിക്രിയത്തെയാണ്. വേണം ഇവിടെ പറയുന്നത് ആകാശത്തെ പോലെ അവിക്രിയവും സർവവ്യാപിയും അവിക്രിയവുമായി വികാരരഹിതവുമായിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവിന് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നില്ല. അതുകൊണ്ട് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥമില്ല. ആത്മാവിന് മരണമില്ല, ആത്മാവിന് മരണശേഷമില്ല എന്നും അജീയസിന്റെ ചോദ്യത്തിന് വളരെ വ്യക്തമായി നേരിട്ട് തന്നെയുള്ള മറുപടിയാണ് ഇവിടെ ഇവിടെയും ഈ രണ്ട് മന്ത്രങ്ങളിലൂടെ കൊടുക്കുന്നത്.